ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വാക്യം ലൂക്കോസിന്റെ സുവിശേഷൻ 10-ാം അധ്യായത്തിന്റെ 1, 2, 3, 4 വാക്യങ്ങളാണ്. യെസ്, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. എല്ലാവരും എടുത്താട്ട്, എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു, വായിച്ചാട്ടെ പ്ലീസ്. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു, താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഇരണ്ട് ഇരണ്ടായി അയച്ച് അവരോട് പറഞ്ഞത്, പിന്നെ എടുക്കരുത്, വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുകയും അരുത്. ഏത് വീട്ടിൽ എങ്കിലും ചെന്നാൽ ഈ വീടിന് സമാധാനം എന്ന് ആദ്യം പറയുവിൻ. അവിടെ ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും, ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. താഴോട്ടുള്ള ഭാഗങ്ങളൊക്കെ വായിക്കേണ്ടതാണ്, പക്ഷേ ഈ 3-4 വാക്യങ്ങൾ വായിച്ചപ്പോൾ തന്നെ അവിടെ ഉള്ള സംഭവം എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ താഴോട്ട് വായിക്കുന്നില്ല. ഈ ഭാഗത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ പറയാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇതൊരു ഫാസ്റ്റിംഗ് പ്രെയർ ആണല്ലോ, കുറെ ദിവസത്തെ കൂട്ടായ്മകളാണല്ലോ. അപ്പോൾ തന്നെ ഭൗതികമായ വിടുതൽ മാത്രമല്ല, ആത്മീയ വിടുതൽ മാത്രമല്ല, കർത്താവിന്റെ ഹിതം എന്തെന്നറിഞ്ഞ് അതിനുവേണ്ടി മുമ്പോട്ടൂടെ പോകേണ്ടതാണല്ലോ ഈ ഫാസ്റ്റിംഗ് പ്രെയർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ പറഞ്ഞേ. ഇതിനകത്തുനിന്ന് കർത്താവ് എന്നെ ചിന്തിപ്പിച്ച ചില കാര്യങ്ങളാണ് പറയാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഇത് വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ്. മിക്കവാറും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പാസ്റ്റർമാരെ സജ്ജമാക്കുന്ന ബൈബിൾ സ്കൂളിലോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള പവർ കോൺഫറൻസിന്റെ സമയത്താണ് സാധാരണഗതിയിൽ ഈ വാക്യം വായിച്ച് പ്രസംഗിക്കാറുള്ളത്. പക്ഷേ എനിക്ക് നന്നായിട്ട് അറിയാം, ഇതൊരു ചെഷഫോർഡിന്റെ ഒരു സഭയാണ്. ഇതിനകത്ത് വിശ്വാസികളുണ്ട്, സഹോദരന്മാരുണ്ട്, പാസ്റ്റർമാരുണ്ട്, എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ തന്നെ നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഇന്ന് രാത്രി പറഞ്ഞിട്ട് ഒന്ന് ശക്തിയോടെ കർത്താവിനെ സ്തുതിപ്പാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ പ്രാർത്ഥന മുറിൽ എനിക്ക് കിട്ടിയ നിയോഗം അനുസരിച്ച് ഇന്ന് പകൽ ചിലർ ഈ രാത്രി ചിലരെ എങ്കിലും മുമ്പോട്ട് വിളിച്ച് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള നിയോഗമൊക്കെ എനിക്കുണ്ട്. സമയത്തിന്റെ അലഭ്യത അനുസരിച്ച് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. എന്നെ ഇത് വളരെ ചിന്തിപ്പിച്ച ഒരു വാക്യം, അതിനകത്ത് പ്രാരംഭ വാക്യം തന്നെ അനന്തരം കർത്താവ് വേറെ 70 പേരെ എന്ത് ചെയ്തു? നിയമിച്ചു. ഇപ്പൊ ഈ വേറെ 70 പേരെ നിയമിച്ചെന്ന് പറയണമെങ്കിൽ അതിന് മുമ്പ് വേറെ ഒരു നിയമനം നടന്നിരിക്കണം. ഈ സത്യത്തിൽ ഈ വാക്യം ഒരു അധ്യായത്തിന്റെ റിപ്പീറ്റേഷന്, ഒരു വാക്യത്തിന്റെ ഒരു പോർഷന്റെ റിപ്പീറ്റേഷനാണ് ഈ 10-ാം അധ്യായത്തിൽ. 9-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഇത് തന്നെ പറയുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? 1-ാമത്തെ വാക്യം, ആദ്യം തിരഞ്ഞെടുത്തത് 12 വരെ അടുക്കൽ വിളിച്ചു. വായിച്ചോ. മതി, അവിടെ പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ തന്നെയാണ് ഈ 10-ാം അധ്യായത്തിലും വീണ്ടും റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. അപ്പോ 10-ാം അധ്യായത്തിൽ തെരഞ്ഞെടുത്ത 70 പേരോട് പറഞ്ഞ ഈ വാക്കുകൾ ആദ്യമായി പറയുന്നത് അവരോട് അല്ല. പിന്നെ ഈ കാര്യം ആദ്യം പറയുന്നത് 12 പേരോടാണ്. 70 പേരെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് 12 പേരെ തെരഞ്ഞെടുത്തു. അവരോട് പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും എല്ലാ കാര്യങ്ങളും 70 പേരോടും കർത്താവ് എന്ത് ചെയ്തു? പറഞ്ഞു. എന്നിട്ട് അവിടെ പറയുന്ന അനന്തരം കർത്താവ് വേറെ 70 പേരെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. നമുക്കറിയാം, നമ്മൾ തെരഞ്ഞെടുപ്പുകൾ ഒത്തിരി കണ്ടിട്ടുള്ളവരാ. തെരഞ്ഞെടുപ്പുകൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കഴിഞ്ഞിടയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായി അല്ലേ? അല്ലേ? പ്രധാനമന്ത്രിയായിട്ട് ആര് വന്നു? നരേന്ദ്രമോദി വന്നു. കാരണം അറിയാമോ? ഏത് സ്ഥലത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിലും രണ്ട് കാര്യം ഉണ്ടാവണം. ഒന്ന്, ഇതിന് മുമ്പ് തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ കാലഘട്ടം കഴിഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ ഇതിന് മുമ്പ് തെരഞ്ഞെടുക്കപ്പെട്ടവൻ ആ സ്ഥാനത്ത് പരാജയപ്പെട്ടിരിക്കണം അല്ലേ? അല്ലേ? രണ്ട് കാര്യമാ. ഒന്നെങ്കിൽ അവന്റെ കാലഘട്ടം കഴിഞ്ഞു, അടുത്ത ആളെ എടുത്തു. അതല്ലെങ്കിൽ ആദ്യം തിരഞ്ഞെടുത്തവൻ അവനെ ആക്കിയ മണ്ഡലത്തിൽ വിശ്വസ്തനായില്ല, അല്ലെങ്കിൽ പരാജയപ്പെട്ടതിനാൽ അതേ പോസ്റ്റിലേക്ക് മറ്റൊരു തെരഞ്ഞെടുപ്പ്. ഇപ്പൊ എനിക്ക് മനസ്സിലായത്, 9-ാം അധ്യായത്തിൽ തെരഞ്ഞെടുത്ത 12 പേരുടെ മിനിസ്ട്രിയും അവരുടെ ആ അധ്യായത്തിലെ റോളും പ്രോപ്പർ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ 10-ാം അധ്യായത്തിൽ അടുത്തൊരു തെരഞ്ഞെടുപ്പിന്റെ ആവശ്യം ണ്ടോ? നിങ്ങൾക്ക് പറയാനൊരു സംശയം, ശിഷ്യന്മാരായതുകൊണ്ടാണോ? സ്തോത്രം. 9-ാം അധ്യായത്തിൽ അവരെ ഏൽപ്പിച്ച കാര്യങ്ങൾ പ്രോപ്പറായി അവർ ചെയ്തിരുന്നെങ്കിൽ, ദൈവത്തിന്റെ കൺസെപ്റ്റിനകത്ത് അവരെ അയച്ചപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അതുപോലെ അവർ ചെയ്തിരുന്നെങ്കിൽ അനതറായുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ല. ഇവിടെ കർത്താവ് അടുത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കുക. അപ്പൊ അതിനർത്ഥം എന്നാ? 1-ാമത് തെരഞ്ഞെടുക്കവർ എവിടെയോ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. പരാജയപ്പെട്ടു, ഞാൻ പറയാം ഇവിടെ പരാജയപ്പെട്ടെന്ന് പറയാം, സ്തോത്രം. അപ്പോ ഈ രാത്രി ഒരു കാര്യം ഞാൻ പറയാം, ഉന്നതന്മാർ പേരറിയാവുന്നവർ പരാജയപ്പെട്ട മേഖലയിലേക്ക് ഒരു പുതിയ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടം അടുത്ത് നിൽക്കുക. വിശ്വസിക്കുന്നവർ കൈകർത്താവിന് സ്തോത്രം. ചേർന്ന് കാര്യങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വിശ്വസ്തയോടെ ദൈവമേൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ ഏതോ ചില കാരണത്താൽ അവിശ്വസ്തരായി പോയ ഒരു കൂട്ടം ആൾക്കാരെ, പേരറിയാവുന്നവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ഇന്ന് വരെ ഒരുത്തിനും പേരറിയാത്ത ഒരു പുതിയ ഗ്രൂപ്പിനെ വാർത്തെടുക്കാൻ എന്റെ ദൈവത്തിന് ഇന്ന് രാത്രി പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം. ഈ ശിഷ്യന്മാർ ടോട്ടലി പരാജയമായിരുന്നു എന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ 9-ാം അധ്യായത്തിൽ അവരാരായിരുന്നു? പരാജയ കാരണങ്ങൾ പെട്ടെന്ന് വായിക്കാം. നമ്മുടെ ചിന്ത ഇതല്ല, ഇതിലേക്ക് നമ്മൾ പോകുകയാ. ഈ ശിഷ്യന്മാരുടെ പരാജയ കാരണങ്ങൾ ഒന്ന് വായിച്ചു. അവരെ ഏൽപ്പിച്ച കാര്യം എന്തുവായിരുന്നു? സൗഖ്യമാക്കണം അല്ലേ, ദൈവരാജ്യം പ്രസംഗിക്കണം. അവർക്ക് വന്ന 1-ാമത്തെ പരാജയം 32-ാമത്തെ വാക്യം വായിച്ചു. 9:32.
ആ
മൂന്നര കൊല്ലത്തിന്റെ നടുവിൽ കർത്താവിനുണ്ടായ ഒരു റയർ സംഭവമാണ് മറുരൂപമല്ല, ഉയർന്ന മല എന്ന് പറയുന്ന ആ സംഭവം. 3.5 കൊല്ലത്തെ യേശുവിന്റെ മിനിസ്ട്രിയിൽ ആദ്യമായും അവസാനമായും സംഭവിച്ച ഒരൊറ്റക്കാര്യം, ഉയർന്ന മലയിൽ യേശുവിനോട് സംസാരിപ്പാൻ മോശയും ഏലിയാവും വന്നു. ശ്രദ്ധിക്കണം, സത്യം പറഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് രണ്ടുപേരെയും കണ്ടെത്താൻ ലഭിക്കുന്ന അസുലഭമായൊരു സന്ദർഭമായിരുന്നു ഏത്? ഈ മനോഹര സന്ദർഭം. മോശനെ അവർ കണ്ടിട്ടില്ല, കാരണം യേശു ജനിക്കുന്നതിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ജനിച്ച ആളാണ് ആര്? ജനിച്ചു മരിച്ച ആളാണ് മോശ. ഏലിയാവിനെ പത്രോസും കൂട്ടരും കണ്ടിട്ടില്ല, ശിഷ്യന്മാർ ആരും കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, ഫോട്ടോ പോലും, കാരണം അന്ന് സ്റ്റുഡിയോ ഇല്ലല്ലോ, മനസ്സിലാകുന്നുണ്ട്, അന്ന് സാധനമില്ല. സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച രണ്ടുപേരെ നേരിട്ട് കാണാൻ കിട്ടിയ അവസരം, സൂപ്പർ ചാൻസ്. അന്ന് ഇവർ കൂർക്കം വലിച്ചുറങ്ങി. നമ്മുടെ കാര്യം പറഞ്ഞ പോലെ ആലിപ്പഴം വീഴുമ്പോൾ കാക്കടവായ പുണ്ണെന്ന് പറഞ്ഞൊരു ഒരു 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 ചൊല്ലുണ്ട്. ബനാനാറ്റോക്ക് ഇപ്പം നാട്ടില്ല, പിള്ളേർക്കൊന്നും അറിയത്തില്ല, നമുക്കതറിയാം. എന്തെങ്കിലും നല്ല വിടുതൽ അടുത്തു വരുന്ന സമയത്ത് നമ്മളവിടെ കാണത്തില്ല എന്ന് പറഞ്ഞ പോലെ യേശുവിനോട് സംഭാഷിക്കാൻ രണ്ടുപേർ ഇറങ്ങി വന്ന നല്ല സംസാരം, തേജസ്സിന്റെ വസ്ത്രം, മോഹം മാറുന്നു, തേജസ് വരുന്നു, ആ നല്ല സമയത്ത് ഇവർ കൂർക്കം വലിച്ച് എന്ത് ചെയ്തു? പരാജയത്തിന്റെ 1-ാമത്തെ കാരണം. സ്തോത്രം. ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വേണം ഞാൻ ഒരു കാര്യം പറഞ്ഞ അതിനകത്തൊരു തോട്ട് മാത്രം ഒന്ന് പറയാം. ഉറങ്ങിയെങ്കിലും ഇവരെ രണ്ടുപേരെയും കണ്ട ഉടനെ പത്രോസ് ചെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് നമുക്കിവിടെ 3 കുടിൽ ഉണ്ടാക്കി. അപ്പൊ കർത്താവ് ചാർക്കൊക്കെ ഉടനെ പത്രോസ് പറയുന്നു, 1 മോശയ്ക്ക്, പിന്നൊന്ന് ഏലിയാവന്, പിന്നൊന്ന് ഞാൻ. കർത്താവ് ചോദിച്ചു കാണും, എടാ എന്തിയെ മോശ എന്തിയെ? ഇയാളെ ചെന്ന് കറക്റ്റ് തൊട്ട് പറഞ്ഞു, ഇത് മോശ, ഇത് ഏലിയാവ്. ഞാൻ പറഞ്ഞു, എങ്ങനെ മനസ്സിലായി ഇങ്ങനെ? ഹലോ, ഇല്ലേ, മോശനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, കണ്ടാരല്ലേ അറിയാൻ പറ്റൂ. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ജനിച്ചു മരിച്ച ആളാ മോശ, നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അയാൾ കൃത്യമായി പറഞ്ഞു, ഇത് മോശ. ഇനി അടുത്തത് ഇത് ഏലിയ. ഞാൻ ചോദിച്ചു, എങ്ങനെ വെളിപ്പാട്, ഇത്രയും അറിവ് എങ്ങനെ ഉണ്ടായി? ഫോട്ടോ പോലും കണ്ടിട്ടില്ലല്ലോ. അതാ, തേജസ് വെളിപ്പെട്ടാൽ അസാധാരണമായ അറിവ് നമ്മുടെ അകത്തുണ്ടാവും. മനസ്സിലായവർക്കായി കർത്താവ് ഒരു സ്തോത്രം. അപ്പൊ 1-ാമത്തെ പരാജയം ഉറങ്ങി. ഇനി 40-ാമത്തെ വാക്യം വായിച്ചു. ഭൂതങ്ങളെ പുറത്താക്കാൻ വേണ്ടി തന്നെ പറഞ്ഞു വിട്ടതാ. പക്ഷേ ഒരു ഭൂതം പിടിച്ച കുട്ടിയെയും കൊണ്ട് ഒരു അപ്പൻ വന്നിട്ട് ഇവര് മാറി മാറി പ്രാർത്ഥിച്ചിട്ടും ഭൂതം എന്ത് ചെയ്തില്ല. അപ്പൊ അവിടെ കർത്ത പറയുന്നുണ്ട്, അവിശ്വാസവും കോട്ടവും ഉള്ള തലമുറയെ. അപ്പൊ യേശു കൊടുത്ത അധികാരത്തെ പറ്റിയുള്ള ഒരു വിശ്വാസം അവരുടെ അകത്ത് ഉണ്ടായിരുന്നില്ല. 2-ാമത്തെ പരാജയം അവിശ്വാസം. നമ്മൾ അതിലേക്ക് വരുന്നു, അവിശ്വാസം. ഇനി 3-ാമത്തെ പ്രശ്നം വായിച്ചോ. 49-ാമത്തെ വാക്യം വായിച്ചു. 49-ാം വാക്യം 3-ാമത്തെ പ്രശ്നം വായിക്കാം. ഭൂതങ്ങളെ പുറത്താക്കാൻ വേണ്ടി ആക്കി ഒരു പന്തിരി വരാ, അവർക്ക് പറ്റിയോ? അവര് പരാജയപ്പെട്ട് നടന്നു പോകുമ്പോ വേറൊരിടത്ത് നിന്ന് കത്തിക്കുന്നു, അവൻ ഭൂതങ്ങൾ എന്ത് ചെയ്യുക? പുറത്താക്കുക. സ്തോത്രം. എനിക്ക് അയാളെ പറ്റി 2 വാക്ക് പറയണം. 12 പേർക്ക് അധികാരം കൊടുത്തായിട്ട് ബൈബിൾ പറയുന്നുള്ളൂ. ഈ 12 പേരും സൗഖ്യമാക്കാൻ വേണ്ടി ചെന്നെങ്കിലും ഈ 12 പേരെ കൊണ്ടും കാര്യം നടക്കാതെ പരാജയപ്പെട്ടു പോകുമ്പോൾ പേരറിയാത്ത ഒരുത്തൻ നിന്ന് ബൈബിൾ ചോദിച്ചു, നീ കൊള്ളാം, പരിപാടി കൊള്ളാമല്ലോ, ഞങ്ങൾക്കോ പറ്റുന്നില്ല, നിനക്ക് ഇറക്കുന്നുണ്ടല്ലോ, നീ ഞങ്ങളുടെ കൂടെ പോരെ. അവനെന്താ പറഞ്ഞറിയാമോ? ഇയാൾ പറഞ്ഞ വാക്യം ഇതാണ്, അവൻ ഞങ്ങളുടെ കൂടെ വരാകയാൽ ഞങ്ങൾ അവനെ എന്ത് ചെയ്തു? വിരോധിച്ചു, ബ്രേക്ക് ചെയ്തു. മതി മതി, കേക്ക്, എനിക്ക് അവനെ പറ്റി 2 വാക്ക് പറയണം. കാരണം അവൻ യോഗ്യന, ക്വാളിറ്റി ഉള്ളവന്, അവൻ ഡിഗ്നിറ്റി ഉള്ളവന്. കാരണം പറയാം, ആ കാലത്ത് യേശുവിന്റെ കൂടെ നടക്കുന്ന 12 ശിഷ്യന്മാരുടെ കൂടെ കൂടാൻ അന്നത്തെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ട്. ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സാം സാറിന്റെ കാലമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. സാം സാറിന്റെ വയോജനന്റെ വണ്ടിക്കകത്ത് കയറി പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര കൊതിയായിരുന്നു. കാരണം കൂടെ പോകുന്ന ആൾക്കാർക്ക് ഒരു വാല്യൂ ഉണ്ട്. ഞാൻ അതിനുശേഷം ഇട്ടി സാറ് വന്നു, കേസിയോൺ സാറൊക്കെ പോകുന്ന കൂട്ടത്തിൽ ആ കൂടെ ഒന്ന് പോകാൻ വേണ്ടി ബാഹൊക്കെ പിടിച്ച് പോയാൽ മതി, ഞങ്ങൾക്കും പരിഗണനയാ, രക്തം തയ്യും. അപ്പൊ അങ്ങനെയൊക്കെ പോകാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ പോകുന്ന കൂട്ടത്തിൽ ഞങ്ങളെ പോലെ തന്നെ പോകാൻ ഒത്തിരി പേര് ആഗ്രഹിച്ചതുപോലെ യേശുവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരുടെ കൂടെ നടക്കാൻ കൊതിയുള്ള ഒത്തിരി പേർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കാരണം അവരുടെ ഗുരു എഴുന്നേക്കാൻ പറയുമ്പോൾ മരിച്ചവർ എഴുന്നേക്കുന്നു അല്ലേ, തൊട്ടാൽ സൗഖ്യമാക്കുന്നു, അഞ്ചപ്പം കൊടുത്ത പുള്ളി 5000 പേര് പോഷിപ്പിക്കുന്നു, പിന്നെ 12 കൊട്ട ബാക്കി കൊടുക്കുന്നു, ഭയങ്കര മറക്കൽ. അപ്പൊ കൂടെ നടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒരു സന്തോഷം, ആ കൂടെ കൂടെ ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഇവര് പറയുക, വരുവാണെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂട്ടാം. അപ്പൊ അയാൾ പറഞ്ഞു, നീ പോയി പണി നോക്ക്, എന്നെ ഏൽപ്പിച്ച കാര്യം ചെയ്യാൻ എനിക്ക് നിന്റെ കൂട്ടു വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? നീ ശിഷ്യനാവാം, യേശുവിന്റെ കൂടെ നടക്കുന്ന ആളായിരിക്കാം, ഓക്കെ, പക്ഷേ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യാൻ നിന്റെ കൂടെ സഞ്ചരിക്കേണ്ട ഒരു കാര്യമില്ല. എന്നെ എന്ത് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് എനിക്കെന്ത് ചെയ്യാം? അതൊരു വലിയ കാഴ്ചപ്പാടാ. കാരണം നമ്മളെ എന്ത് ഏൽപ്പിച്ചിരിക്കുന്നു എന്നതിനെ പറ്റി ഒരു ബോധ്യവും നമുക്ക്, എന്തൊക്കെ ഏൽപ്പിച്ചേക്കുന്ന ഒറ്റ പരിപാടി ആരാധനയാന്ന് മാത്രം പറഞ്ഞിരിക്കുക നമ്മള്. സോ നമ്മൾ അതല്ലേ നമ്മൾ ചെയ്യുന്നുള്ളു, എന്തോ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ അങ്ങോട്ടും പോകുന്നില്ല. വിളിച്ചിട്ട് ഇയാള് കൂടെ വരാത്തത് കൊണ്ട് ഈ ശിഷ്യന്മാർ അവനെ എന്ത് ചെയ്തു, തടസ്സപ്പെടുത്തി. അപ്പൊ ഇവരുടെ പരാജയ കാരണം ഒന്ന് ഉറക്കം, 2 അവിശ്വാസം, 3 ശുശ്രൂഷ ചെയ്യുന്നവനെ അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, 4 അവനെ നിരോധിച്ചു. ഇനിയുണ്ട്, വായിച്ചോ 54-ാമത്തെ വാക്യം വായിച്ചു.
ആ
അടുത്ത പോരാട്ടം നോക്കണം. യേശുവിന്റെ കൂടെ ഇവർ യെരുശലേമിലേക്ക് പോവാ, പോകുന്ന വഴിക്ക് ശമരിക്കകത്തൂടെയാ എന്ത് ചെയ്യുന്നേ, പോകുന്നേ. ശമരിക്കകത്തൂടെ പോകുന്നത് കൊണ്ട് ശമരിയക്കാരെയ യേശുവിനെയും ശിഷ്യന്മാരെയും മൈൻഡ് ചെയ്യുമെന്നൊരു വിശ്വാസം ഇവർക്കുണ്ടായിരുന്നു. കാരണം ഇതിനു മുമ്പ് ഒരിക്കൽ പോയി വെള്ളം മാധ്യമമാക്കി വെച്ച ഒരു സ്ത്രീയെ എന്ത് ചെയ്തു, രക്ഷപ്പെടുത്തി. ആ സ്ത്രീയെ പിടിച്ചുകൊണ്ട് പട്ടണം എന്ത് ചെയ്തു, രക്ഷപ്പെടുത്തി. പെട്ടെന്ന് അവിടുന്ന് പോകേണ്ടി വന്നു. അപ്പൊ അന്ന് ഈ ശുശ്രൂഷയൊക്കെ ചെയ്തിട്ട് പോയതല്ലാതെ പെട്ടെന്ന് വലിയ മാന്യതയൊന്നും എന്റെ ഭാഷയെ പറയാം എന്ത് ചെയ്തില്ല, കിട്ടിയില്ല. അതുകൊണ്ട് ഈ തവണ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ അങ്ങ് മൈൻഡ് ചെയ്യുമെന്ന് ഭയങ്കര വിശ്വാസം, പിടിക്കും കൊണ്ടുപോകും അതൊക്കെ ഒരു. പക്ഷെ ഇവരവിടെ തങ്ങുന്നില്ല എന്നറിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തില്ല, ഇവരെ മൈൻഡ് ചെയ്തില്ല. ഇത് കണ്ടിട്ട് യാക്കോ പറയാ, കർത്താവ് നമുക്ക് ഏലിയാവ് ചെയ്ത പോലെ ചെയ്താലോ. ഇപ്പൊ കർത്താവ് ഏലിയാവ് എന്തോ ചെയ്തു, തീ ഇറക്കി എല്ലാത്തെയും കത്തിച്ചില്ലേ, അതുപോലെ നമുക്ക് ഉമാരെ ഒന്ന് എന്തിനു പറഞ്ഞു കേട്ടോ, മാരാ ദൈവരാജ്യം പ്രസംഗിക്കണം, ഭൂതങ്ങളെ പുറപ്പെടുവിക്കണം, രോഗികളെ സൗഖ്യമാക്കണം. പക്ഷെ ഇവര് പറഞ്ഞ വാക്കെന്തുവാ, കത്തിച്ചാലോ. മനസ്സിലാകുന്നുണ്ടോ? കർത്താവിന്റെ ചിന്തയ്ക്ക് വിരുദ്ധമായി അപ്പോസ്തലന്മാർ പ്രവർത്തിച്ചപ്പോൾ അടുത്ത അധ്യായത്തിൽ സ്വർഗം പറയുന്നു, എനിക്ക് വേറെ 70 പേരെ വേണം. സ്തോത്രം. 12 പേരുടെ പേരറിയാം, വേണമെങ്കിൽ ഒറ്റ ശ്വാസത്തിൽ പറയാൻ പറ്റും. പേരറിയാവുന്ന ആൾക്കാർ പരാജയപ്പെട്ടപ്പോൾ അടുത്ത 70 പേരെ തെരഞ്ഞെടുത്തു. ഒറ്റ ഒരുത്തന്റെ പേര് ഒരാക്കും, ഹലോ ഹലോ, ഒരാക്കും അറിയത്തില്ല. നിങ്ങൾക്കറിയാമോ, ആ 70 പേർ പോയിട്ട് സന്തോഷത്തോടെ മടങ്ങി വന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, പിതാവേ കർത്താവേ നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, കീഴടങ്ങുന്നു. ഉടനെ യേശു പറയും, യെസ് യെസ്, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്, ഞാൻ കണ്ടു മിന്നൽ പോലെ സാത്താൻ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. സ്തോത്രം. ഇന്ന് രാത്രി പറയാൻ പോകുന്ന ദൂതി ഇതാണ്, അറിയപ്പെടുന്നവർ പരാജയപ്പെട്ട ആ സ്ഥാനത്തേക്ക് അറിയപ്പെടാത്ത ചിലരെ കൊണ്ടുവെക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. 12 പേരുടെ പേരറിയാം, ഒന്നും നടന്നില്ല. 70 പേരുടെ പേര് ആർക്കെങ്കിലും അറിയാമോ, അതിലൊരുത്തന്റെ പേരറിയാമോ? ഇവിടെ നാട്ടിൽ ഇപ്പൊ ഒരാൾക്ക് 3 പേരാ ഇല്ലേ, നാട്ടിലെ സിസ്റ്റം അനുസരിച്ച് ഇപ്പൊ ഒരാൾക്ക് 3 പേരാ, ഒരാൾക്ക് എന്റെ കൊച്ചിന് 3 പേരാ, അബിയ, അന്ന, അനീഷ്, ഏബൽ, ലീ, അനീഷ്, ഫേബ, മേരി, തോമസ്, അങ്ങനല്ലേ? നിങ്ങൾക്കും ഉണ്ടല്ലോ ഫസ്റ്റ് നെയിം ഇല്ലേ. 70 പേരുടെ 3 പേര് പറയണ്ട, ഒരൊറ്റ പേര് പറ, 3 പേര് പറഞ്ഞ് മെനക്കെടണ്ട, ഒറ്റ പേര് പറ. ഹലോ, ഇത്രവർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇത്രവർക്ക് സി ഒരു കാലഘട്ടം അവസാനിക്കുന്നു, ഒരു വർഷം അവസാനിക്കുന്നു, ഒരു പുതിയ വർഷം ആരംഭിക്കുന്നു. ഇന്ന് രാത്രിയിൽ പ്രസംഗിക്കുന്ന ഈ മെസ്സേജിനകത്ത് ഇവിടെ ഇതിനകത്ത് ചില കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. സ്തോത്രം, ചെയ്തെടുക്കാനുണ്ട്. ഒരു പുതിയ തെരഞ്ഞെടുപ്പിന്റെ രാത്രിയാക്കി ഇന്ന് രാത്രി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ സ്തോത്രം പറ. ഒരു സാധാരണ തലത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ ദൂത് തൊടത്തില്ല. ഒരു നോർമലായി പോകാൻ ചിന്തിക്കുന്നവർക്ക് ഈ ദൂത് പിടിക്കത്തില്ല. എന്നാൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവർക്ക് ഇന്ന് രാത്രി ഈ ദൂതിനകത്തുള്ള ചില പ്രവൃത്തികൾ ചെയ്തെടുക്കുവാനുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാം. ഓക്കെ, 70 പേരെ കർത്താവ് തെരഞ്ഞെടുത്തു. അവരെ തെരഞ്ഞെടുത്ത ശുശ്രൂഷയെ പറ്റിയും അവരെ ആക്കിയ മണ്ഡലത്തെ പറ്റിയും ആ ഭാഗത്ത് സവിസ്തരമായി ഒന്ന് പറയുന്നില്ല. പക്ഷേ അവരെ ഏൽപ്പിച്ച ശുശ്രൂഷയെ പറ്റി സവിസ്തരമായി പറയുന്നത് പൗലോസ പറഞ്ഞ ഭാഗം നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് നമ്മുടെ ചിന്തയുടെ കണ്ടിന്യൂവേഷൻ. വായിച്ചോ, 2 കൊരിന്ത്യ ലേഖനം എടുക്കൂ, 3:6 ആറാമത്തെ വാക്യം. യെസ്, മതി. 70 പേരെ തെരഞ്ഞെടുത്ത് സ്വർഗമാക്കി വെച്ച ശുശ്രൂഷയെ പറ്റിയുള്ള പരിശുദ്ധാത്മാവിന്റെ എക്സ്പ്ലനേഷൻ പൗലോസിന് കൂടെ കൊരിന്ത്യർക്ക് കൊടുക്കുന്ന ഭാഗമാ ഈ 6 വാക്യത്തിൽ വായിച്ചത്. ഇനി എന്നെ വളരെ ശ്രദ്ധിക്കണം പ്ലീസ്. പൗലോസ് പറഞ്ഞു, അവൻ ഞങ്ങളെ പുതു നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാവാൻ പ്രാപ്തരാക്കി. പറഞ്ഞേ, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ. ഒന്നോടൊന്ന് പറഞ്ഞേ, പുതു നിയമത്തിന്റെ ശുശ്രൂഷ. എന്നിട്ട് എടുത്തു പറയുന്നു, അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാർ അല്ല, പിന്നെ ആത്മാവിന്റെ ശുശ്രൂഷകന്മാർ. അടുത്ത വാക്യം, അക്ഷരത്തിന്റെ ശുശ്രൂഷ കൊല്ലും, ആത്മാവിന്റെ ശുശ്രൂഷ. അപ്പൊ 2 മിനിസ്ട്രി ബൈബിളിനകത്തുണ്ട്. 2 മിനിസ്ട്രി, 2 തരം ശുശ്രൂഷ. ഒന്ന് കൊലപാതകം ചെയ്യുന്ന ശുശ്രൂഷ, മറ്റൊന്ന് ജീവിപ്പിക്കുന്ന ശുശ്രൂഷ. കൊലപാതകം ചെയ്യുന്ന ശുശ്രൂഷയെ പറ്റി പറഞ്ഞേക്കുന്നത് അത് അക്ഷരത്തിന്റെ, നമ്മൾ ശ്രദ്ധിച്ചേ, അത് അക്ഷരത്തിന്റെ ശുശ്രൂഷ അല്ലേ. പിന്നെ ജീവിപ്പിക്കുന്നതോ ആത്മാവിന്റെ ശുശ്രൂഷ. ഇങ്ങോട്ട് നോക്കി, അക്ഷരത്തിന്റെ ശുശ്രൂഷ കൊല്ലും. എന്റെ ചോദ്യം, അക്ഷരം ആരെ കൊല്ലും? പറ. അക്ഷരത്തിന്റെ ശുശ്രൂഷ ചെയ്താൽ കൊലപാതകമാണ്. ആരെ കൊല്ലും എന്ന് പറ. എന്തോ ആത്മാക്കളെ ആണോ? ഏയ്, ആരെ കൊല്ലും? ആത്മാക്കളെ അല്ല, ജീവനുള്ളതിനെ കൊല്ലും. അക്ഷരത്തിന്റെ ശുശ്രൂഷ എന്ത് ചെയ്യും? ആ പുരോഹിതന്റെ പരിപാടി എന്തുവാ? കൊണ്ടുവരുന്ന ആടിനെ വെട്ടിക്കീറുക, അത്രയല്ലേ ഉള്ളൂ പുരോഹിതന്റെ. ഓൾഡ് ടെസ്റ്റമെന്റ് ആ പറയുന്നേ, ഓൾഡ് ടെസ്റ്റമെന്റിന്റെ മിനിസ്ട്രി എന്തുവാ? ഇത്രയേ ഉള്ളൂ. യോഗത്തിന് വരുമ്പോൾ മൃഗത്തെയും കൊണ്ടുവരും, വെട്ടിക്കീറുക, കൊന്നു. ജീവനോടെ വരുന്നതിനെ കൊല്ലുന്ന മിനിസ്ട്രി അക്ഷരം. എന്നാൽ പൗലോസ് പറയുന്നു, ഞങ്ങളെ ആക്കിയത് അക്ഷരമല്ല, പിന്നെന്തുവാ? ആത്മാവ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ആരെ ജീവിപ്പിക്കുന്നു? ഹലോ, മരിച്ചതിനെ. അക്ഷരത്തിന്റെ ശുശ്രൂഷ ജീവനുള്ളതിനെ കൊല്ലുന്നതാണെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ ചത്തതിനെ ജീവിപ്പിക്കാനുള്ള ഒരു അസാധാരണ ശുശ്രൂഷ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. സ്തോത്രം. ഒരു കാലഘട്ടം മൊത്തം വന്നതിനെ വെട്ടിക്കൊന്ന് ഞൊറുക്കുന്ന ശുശ്രൂഷ ഒരു കാലഘട്ടം മൊത്തം ചെയ്ത് ദൈവം മടുത്തപ്പോ അടുത്ത ഒരു ഗ്രൂപ്പിനെ വാർത്തെടുക്കുന്നു. കൊല്ലാൻ വേണ്ടിയല്ല, നിന്റെ സഭയ്ക്കകത്ത് ചത്തുകൊണ്ടുവരുന്നവരെ കൂടെ ജീവൻ വെപ്പിക്കുന്ന ഒരു അസാധാരണ താരം നിന്റെ അകത്ത് സ്വർഗം ഇന്ന് രാത്രി പകരുകയോ. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തെ സ്തുതിക്ക. പറയാൻ പോകും, നോക്കൂ. നമുക്കറിയാം 2 നിയമങ്ങളാണ് നമുക്കുള്ളത്. 2 നിയമങ്ങളാണ്, ഒന്ന് പഴയ നിയമം, മറ്റൊന്ന്. ഈ 2 നിയമവും നമുക്ക് കിട്ടുന്നത് തീയിൽ കൂട. സീനായിലെത്തി പഴയ നിയമം, യെരുശലേമിലെത്തി പുതിയ നിയമം. സീനായിൽ തീയിറങ്ങിയപ്പോൾ മല നിറച്ചു, യെരുശലേമിൽ തീയിറങ്ങിയപ്പോൾ ആലയം നിറച്ചു. സീനായിൽ തീയിറങ്ങിയപ്പോൾ ഒരാൾ അനുഭവിച്ചു, ആരാ? മോശ. യെരുശലേമിൽ തീയിറങ്ങിയപ്പോൾ 120 പേരെ ചെയ്തു അനുഭവിച്ചു. അടുത്ത കാര്യം കേൾക്കണോ? സീനായിൽ തീയിറങ്ങിയപ്പോൾ 3000 പേര് ചത്തു.
എരിശിലേമിൽ തീയിറങ്ങിയപ്പോൾ 3000 പേർ ആലയത്തിലോട്ട് കയറി. സ്തോത്ര 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 സ്തോത്രം. പഴയ നിയമത്തിന്റെ ശുശ്രൂഷ ഇറങ്ങി വന്നപ്പോൾ തന്നെ 3000 പേരെ വെട്ടിക്കൊന്നുകൊണ്ടാണെങ്കിൽ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ വെട്ടിക്കൊന്നുകൊണ്ടല്ല, മാരകത്തിലോട്ട് പോകുന്നവനെ വലിച്ചു കയറ്റുന്ന ഒരു ആത്മീക ശുശ്രൂഷ ഈ രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം. ഓ പോലെ പോലെ കരങ്ങളെ തട്ടി ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. എല്ലാവരും ചേർന്ന്, എല്ലാവരും ചേർന്ന്. ഈ രാത്രി ആ നീ നാം നിൽക്കുന്ന നോർമൽ തലമിട്ടിട്ട്, നാം ചിന്തിക്കുന്ന ആ ട്രഡീഷൻ തലമിട്ടിട്ട് ഇന്ന് രാത്രി വചനത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നീ ഒന്ന് ഇറങ്ങി വന്നാൽ ഞാൻ ഈ രാത്രി എഗ്രി ചെയ്ത് പറയും, അറിഞ്ഞ് നീ ഒന്ന് ചലിച്ചാൽ ചില കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടിമാറും. കാരണം അതിന് കഴിയുന്ന ഒരു തീക്കുണ്ടം നിന്റെ അകത്ത് സ്വർഗം ഇട്ടിട്ടുണ്ട്. വിശ്വസിക്കുന്ന പഴയ നിയമത്തിന്റെ മിനിസ്ട്രിയെ പറ്റിയുള്ള ബൈബിൾ വാക്യം ഇതാണ്, അക്ഷരത്തിന്റെ ശുശ്രൂഷയാണ്. അത് അവരുടെ മിനിസ്ട്രി മറ്റൊന്നുമല്ല, എന്ത് ചെയ്യും? കൊല്ലും. കൊലപാതകമാ, കൊലപാതകം പറയുമ്പോ വിഷമം ഉണ്ടെങ്കിലും കൊലപാതകമാ. ഞാൻ ഓർക്കുമായിരുന്നു പഴയ നിയമകാലത്ത് ജനിക്കാത്തത് കൊണ്ട് സ്തോത്രം. അങ്ങനെ ജനിച്ചിരുന്നെങ്കിലോ, യോ എത്ര എണ്ണത്തെ കൊല്ലണ്ട വന്നേനെ. പണ്ടത്തെ യോഗം കഴിഞ്ഞ് ലിസൺ, തെറ്റിദ്ധരിക്കരുതേ, എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. പണ്ടത്തെ യോഗത്തിന് പുരോഹിതൻ ചെല്ലുമ്പോൾ പുരോഹിതനോട് ഭാര്യ പറഞ്ഞുവിടും, അച്ഛാ ശ്രദ്ധിക്കണേ അച്ഛാ. ഭാര്യ പറഞ്ഞുവിടും, അച്ഛാ ശ്രദ്ധിക്കണേ അച്ഛൻ. എന്തോ അടി, അല്ല രക്തം തെറിക്കരുത് കേട്ടോ. ഏ അപ്പച്ചാൻ ചോദിക്കും, അതെന്തോ ആലയ്ക്ക് മടുക്കുക. പണ്ടത്തെ പുരോഹിതന്റെ ഡ്രസ്സിന്റെ വില അറിയാമോ? ഓൾഡ് ടെസ്റ്റമെന്റിനകത്തുള്ള ഒരു പുരോഹിതൻ ഇടുന്ന വസ്ത്രത്തിന്റെ വില ഇന്നത്തെ മണി വാല്യൂ 7 കോടി രൂപയാണ്, ഒരു പുരോഹിതന്റെ വസ്ത്രത്തിന്റെ റേറ്റ്. അതിൽ ഒരെണ്ണം കിട്ടിയാൽ ഞാൻ ഒരു 10 വീട് വെക്കും, രക്തം ചെയ്യും. ഇന്നതില്ല, ഇല്ലാത്തത് കൊണ്ട് സ്തോത്രം. 7 കോടി രൂപയുടെ വസ്ത്രം കണ്ടാൽ എന്താ ആഠ്യത്തമാ? ഈയോ താമരമണി, പീതരക്തം, മാണിക്യം, മരതകം ഇല്ലേ? പിന്നെ താഴെ പണ്ടവിടെ പറഞ്ഞ പോലെ പൊന്മണി, മാതളനാരകം വായിച്ചിട്ടുണ്ടോ? ഇവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ പൊന്മണി. പിന്നെ ഇറങ്ങിപ്പോകുന്ന കണ്ടാൽ ഭയങ്കര പരിപാടിയാ. അയ്യോ കണ്ടാൽ ഒരു ആഠ്യത്വം. കുടയൊക്കെ ചൂടി പോകുമ്പോൾ അംശപടിയും കുടയും ഒക്കെ കാണുമ്പോൾ ആൾക്കാർ ഞെട്ടും. പക്ഷെ എന്നെ പരിപാടി ചെന്ന ഉടനെ സഹോദരിമാര് പാത്രം കഴുകുമ്പോൾ ഇടുന്നൊരു സാധനം ഉണ്ടല്ലോ കിച്ചൺ ഡ്യൂട്ടി ചെയ്യുമ്പോൾ, എനിക്കതിൻ്റെ പേരറിയത്തില്ല എന്ന് പറഞ്ഞൊരു സാധനം എടുത്തിടും. കാരണം എന്നാ വെട്ടിക്കൊലവാ, കൊലപാതകമാണ് പരിപാടി. രക്തം ധരിക്കാതിരിക്കാൻ വേണ്ടി ഇടുന്നത് പോലെ മനസ്സിലാവുന്നുണ്ടോ? തെറ്റിദ്ധരിക്കരുത്. അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ കൊലപാതകം. അതെ, 7 കോടി രൂപയുടെ വസ്ത്രമിട്ടവൻ വരുന്നതിനെ വെട്ടിക്കൊല്ലുമ്പോൾ 150 രൂപയാണെങ്കിലും ഒരു സ്തോത്രം പറഞ്ഞാൽ നിന്റെ സ്തോത്രത്തിനാൽ ജീവിപ്പിക്കുന്ന ഒരു ശക്തി പകരുന്ന ദൈവത്തിന്റെ കൃപ എത്ര വലിയതാ. പലപ്പോഴും നമ്മളെ ആക്കിയേക്കുന്ന മേഖലയെ പറ്റി വ്യക്തമായ ഒരു ബോധ്യം നമുക്ക് ഇല്ലാത്ത കൊണ്ടാണ് പുഴുവാ പൊടിയാ ജാരമാന്നൊക്കെ എന്ത് ചെയ്യുന്നേ. ഹലോ, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വ്യാപ്തിയെ പറ്റി, നമ്മുടെ അകത്ത് ചലിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയെ പറ്റി അറിയാത്ത കൊണ്ടാണ് പലപ്പോഴും പുഴുവാ ചാരം എന്നൊക്കെ പറയുന്നത്. എന്നറിയുന്നു അന്ന് നിന്നെ കേട്ടുപോട്ടുവാ. വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം. ചേർന്ന് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയുന്ന രാത്രി. ഇനി അതുപോലെ പഴയ നിയമത്തിനകത്തുള്ള നല്ല നേതാക്കന്മാരുണ്ട്, സൂപ്പർ ഹീറോസ്. ഒരു 3-4 പേരുടെ പേര് പറയാമോ? പഴയ നിയമത്തിനകത്തുള്ള നല്ല നേതാക്കന്മാരുടെ പേര് പറ. ഒരു 3-4 പേരുടെ പേര്. യോശുവ, പിന്നെ മോശ, പിന്നെ ദാനിയൽ, പറഞ്ഞു ദാവീദ്. ഞാൻ ഓർത്ത് എന്താ വിട്ടുപോയെന്ന്. പിന്നെ ഗിദെയോൻ. ദേ ദാവീദ് എങ്ങനെ ഹീറോ ആയേ? ശൗൽ 1000 കൊന്നു. 1000 കൊല്ലുന്ന സമയം കൊണ്ട് ദാവീദ് എന്നോ മനുഷ്യനല്ലയോ. അനേപുള്ളി 1000 പേരെ കൊന്നു, വെട്ടിക്കൊന്നു ആ സമയം കൊണ്ട് ഇയാള്. അപ്പൊ എങ്ങനെ ഹീറോ ആയേ? 10,000 പേരെ കൊന്നു, 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 വെട്ടി. ഓ, ഇതുവരെ ഒരു കോഴിയെ പോലും ഞാൻ കൊന്നിട്ടില്ല. സന്തോഷം. സ്തോത്രം. കുറ്റപ്പെടുത്തി പറയുവാൻ ഓർക്കരുത്. അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്തുവായിരുന്നു? അമേൻ. സന്തോഷമുള്ള ഒരു കാര്യം പറയാം, ഏത് തെരഞ്ഞെടുപ്പും ഇൻസ്റ്റന്റ് അല്ല, ഏത് തെരഞ്ഞെടുപ്പും അപ്പപ്പ വരുന്നതല്ല. പിന്നെ സകല തെരഞ്ഞെടുപ്പ് ലോക സ്ഥാപനത്തിന് മുംബൈ. അപ്പോ ഓൾഡ് ടെസ്റ്റമെന്റിലെ ഒരു കൂട്ടം ഉന്നതന്മാരെ കൊല്ലാൻ തെരഞ്ഞെടുത്തപ്പോൾ അതേ തെരഞ്ഞെടുപ്പിന്റെ ആ കാലഘട്ടത്തിൽ കുറച്ചുപേരെ ഉയർപ്പിക്കാൻ നമ്മളെ കണ്ടെത്തിയ ദൈവത്തിന്റെ കൃപ എത്ര വലിയത്! തിരിച്ചറിയുന്നവർക്കായിക്കർത്താവിനെ സ്തോത്രം. ഒരു കൂട്ടം ആൾക്കാരെ വെട്ടിക്കൊല്ലാൻ തെരഞ്ഞെടുത്തപ്പോൾ അന്ന് തന്നെ എന്നെ ജീവിപ്പിക്കാൻ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ കൃപ എത്ര ഭയങ്കരമാ! ഈ രാത്രി തിരിച്ചറിയുന്നവർ ചേർന്ന് കരങ്ങളെ ഉയർത്തി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ദാവീദിനെ നമ്മൾ ഹീറോയാക്കാൻ കാരണം ഒത്തിരി പേരെ അയാളെ വെട്ടി എന്ത് ചെയ്തു, അതുകൊണ്ട് പുള്ളി ഹീറോ. പിന്നെ ഒരാളുടെ പേര് പറ, നല്ലൊരാളുടെ പേര് പറ, ശിംഷോൻ. വിട്ടുകളയല്ലേ, കുന്നൊന്നേ, അയ്യോ പറഞ്ഞേ, കുന്നൊന്നേ, കുന്ന് രണ്ടേ. കുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കുന്നല്ലേ, നമ്മൾ 10 പേരുണ്ട് 100 പേരുണ്ടെന്ന് പറയും, അത് നമ്മുടെ സിസ്റ്റം. പക്ഷെ ബൈബിൾ കുന്നൊന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? 1000 പേരെ കൊന്നു, ഒരു കുന്ന്. അടുത്ത 1000 പേരെ കൊന്നു, അടുത്ത കുന്ന്. ഹലോ, ഞങ്ങൾക്ക് നിന്നെ കാണുമ്പോ സത്യം പറഞ്ഞ ഒരു ഭാരമുണ്ട്. സ്തോത്ര 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 സ്തോത്രം. ആരോഗ്യം കൊണ്ട് നീ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തത് സത്യമാണ്, അങ്ങനെ ഏൽപ്പിച്ച ശുശ്രൂഷ അതാണ്, എനിക്ക് സന്തോഷമുണ്ട്, അതായിരുന്നു. പക്ഷെ ഞങ്ങളുടെ സന്തോഷം അതൊന്നുമല്ല. എന്നറിയാമോ, കൊലപാതകം ചെയ്യാൻ വേണ്ടി അങ്ങേ കണ്ടെത്തിയപ്പോൾ ജീവൻ കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ കണ്ടെത്തിയേ. പഴയ നിയമത്തിന്റെ ശുശ്രൂഷ ഒറ്റ ഗ്രൂപ്പിന്, ഒറ്റ ഗോത്രത്തിന്, ലേവി ഗോത്രം, അത് മൊത്തവർക്ക് തീരാധാരമായി കൊടുത്തു. എന്ത് കൊടുത്തു? ശുശ്രൂഷ. എന്തിന്റെ ശുശ്രൂഷ? കൊലപാതകം ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പിനെ കണ്ടെത്തി അതവർക്ക് തീരാധാരം കൊടുത്തപ്പോൾ ജീവിപ്പിക്കാൻ വേണ്ടി ഒരു ശുശ്രൂഷ കർത്താവ് കൊടുത്തു. അത് ഒരു കുടുംബത്തിനോ ഒരു കുലത്തിനോ തീരാധാരമല്ല, വിശ്വസിക്കുന്ന സകല എണ്ണത്തിന്റെ മേലും ആ ശക്തിയെ പകരുന്ന ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി എത്ര വലിയതാണ്! ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ ഇന്ന് രാത്രി. എനിക്കറിയാം ഈ ഒരു പകർച്ച ഇതിനകത്ത് സ്വർഗം ചിലരുടെ മേൽ പകരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓ രക്തധാർച്ചയം വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്ക്. ഒരു അസാധാരണമായ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിന്റെ മേൽ പകർന്ന് നിന്റെ നാവിനകത്തോടെ ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ എന്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അത് ആവശ്യമുള്ള ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി ആദരങ്ങളെ തുറന്നടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്കോ. ഒരു വലിയ പകർച്ച ഇവിടെ, ഒരു വലിയ പകർച്ച ഇവിടെ, ഒരു വലിയ പകർച്ച ഇവിടെ രാത്രിയോ. പോരെ ശക്തിയോടെ പ്രാപിക്ക 26-ാം ദിവസം നീ അത് പ്രാപിക്ക. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? നല്ലൊരു സ്തോത്രം പറ, രക്തത്താൽ ചെയ്യോ. നിർജീവമായി പോയെന്ന് നീ പറയുന്ന ചില നിന്റെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരമിറങ്ങും. ആമേൻ. നടക്കത്തില്ലെന്ന് നീ പറയുന്ന നിന്റെ മേൽ ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ സംഭവിക്കും. ചത്തെന്ന് പറയുന്ന ചില നിന്റെ മേൽ ഇന്ന് രാത്രി ചില ജീവനുകൾ എന്റെ സ്വർഗ ഭവനം പോവാ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവർ ചേർന്ന് ഈ രാത്രിയിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ. Receive the power. Yes. Yes. ജീവിപ്പിക്കുന്ന ഒരു ശക്തി, ജീവിപ്പിക്കുന്ന ശക്തി. ഹോളി ഹോ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ ചിന്തിക്കുന്ന അത്ര ചെറിയ ഗ്രൂപ്പൊന്നുമല്ല പുതിയ നിയമസഭ. ഹലോ, സഭ എന്ന് പറഞ്ഞ നാം ചിന്തിക്കുന്ന അത്ര ചെറിയ ഗ്രൂപ്പൊന്നുമല്ല കർത്താവിന്റെ മനസാക്ഷിയിൽ, കർത്താവിന്റെ കൺസെപ്റ്റിൽ. വരിക, പാട്ട് പാടുക, സ്വോത്ര കാഴ്ചയിടുക, വീട്ടിൽ പോവുക, അല്ലെങ്കിൽ ഒരു സാക്ഷ്യം പറയുക, അങ്ങനെ മാത്രം പോകുന്ന ഒരു ഗ്രൂപ്പൊന്നും അല്ല ദൈവത്തിന്റെ മനസ്സിലെ സഭ. ദൈവത്തിന്റെ മനസ്സിലെ സഭ അറിയണോ? നിർജീവമായി വന്നതിനെ സ്തോത്രം പറഞ്ഞ് എഴുന്നേൽപ്പിക്കണം, രോഗിയായി വന്നതിനെ ചലിപ്പിക്കണം. സ്തോത്ര സ്തോത്ര സ്തോത്രം. അതിന് കഴിയുന്ന ഒരു തീക്കുണ്ട നിന്റെ അകത്തുണ്ട്. ഈ രാത്രി ലോക ദൈവസഭ ആ തലത്തിലേക്ക് വരട്ടെ. എത്രപേർക്ക് ആഗ്രഹമുണ്ട്? ഓ ഓ ശരബ ബബ ബബ ഈ രാത്രി അതിന്റെ ഒരു പകർച്ച ഉണ്ടാവട്ടെ കർത്താവ്, ഈ രാത്രി അതിന്റെ പകർച്ച ഉണ്ടാവട്ടെ. ഈ ശനിയാഴ്ച രാത്രി, ഈ ലാസ്റ്റ് ശനിയാഴ്ച, ഈ വർഷത്തിന്റെ അവസാനത്തെ ശനിയാഴ്ച, ഈ രാത്രി അതിന്റെ പകർച്ച വെളിപ്പെടട്ടെ. യെസ്, അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. അലട്ടുന്ന ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയട്ടെ. ഒരു പുതിയ ജയത്തിലേക്കും ഒരു പുതിയ ഉണർവിലേക്കും ഈ രാത്രി എത്തിക്ക. ആ പൊളിയട്ടെ, പൊളിയട്ടെ യേശുവി നാമത്തിൽ. പോലെ 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 ചേർന്ന് കർത്താവിനെ സ്തുതിക്ക്, ചേർന്ന് കർത്താവിനെ, ചേർന്ന് കർത്താവിനെ സ്തുതിക്ക്. രാത്രി വിപ്ലവകരമായ ചില വിടുതലുകൾ സ്വർഗം പകരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയില്ല, പ്രസംഗം ഒത്തിരി എന്റെ അകത്ത് കിടക്ക്, പക്ഷേ ആ ദൂതിലേക്ക് പോകാൻ കഴിയാതെ എന്നെ നിർത്തുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഈ രാത്രി ചിലരുടെ മേൽ സ്വർഗത്തിന്റെ തീ ഇറങ്ങുന്ന രാത്രിയ. ചില ട്രഡീഷനുകൾ പൊട്ടിച്ചെറിഞ്ഞിട്ട് ദൈവ ശക്തിയുടെ അഭിഷേകം നിന്നെ ചലിപ്പിക്കുന്ന രാത്രിയായത്. നിന്നിൽ കൂടെ സ്വർഗം ആഗ്രഹിക്കുന്ന ചില വിടുതലുകൾ ഈ രാത്രി പകരുന്ന രാത്രിയ, തുടങ്ങുന്ന രാത്രിയ. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞൊരു വാക്യമുണ്ട് എഫേസ്യ ലേഖനത്തില്ല, നമുക്ക് പോരാട്ടമുള്ളത് പിന്നെ ആരോടാ? ഒറ്റ വാക്ക് പറ, പിശാചിനോട്. രാവിലെ പറഞ്ഞായിരുന്ന ആ കാര്യം, നമുക്ക് പോരാട്ടമുള്ളത് വ്യക്തികളോട് അല്ല. പിന്നെ ഞാൻ ചോദിച്ചത് എന്താ, ഞങ്ങൾക്ക് കാരണം മറ്റൊന്നുമല്ല. പഴയ നിയമത്തിലെ ഒരൊറ്റ ഒരുത്തം പോലും പിശാചിനോട് എന്ത് ചെയ്തില്ല, ഹലോ, പോരാടിയില്ല, എന്നാ കേൾപ്പില്ലായിരുന്നു. അബ്രഹാം പോരാടി അബീമലേക്ക് എന്ന വ്യക്തിയോട്, ദാവീദ് പോരാടി ഗോലിയാത്ത് എന്ന വ്യക്തിയോട്, ഏലിയാവ് പോരാടി ഇസബൽ എന്ന വ്യക്തിയോട്, ഗിദയോൻ പോരാടി മിത്യാനിൻ എന്ന ആൾക്കാരോട്, ശിംഷോൻ പോരാടി ഫെലിസ്തീനോട്. വ്യക്തികൾ, 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 വ്യക്തികൾ. കാരണം എന്നാ, സാത്താന്റെ മുഖത്തോട്ട് മുഖം നോക്കി അടിക്കാൻ പേടിയാ. എന്നാ നമുക്കോ, നമുക്കോ വ്യക്തികളോടല്ല, പിന്നെ ആരോടാ? ആരോടാ? 7 കോടി രൂപയുടെ വസ്ത്രമിട്ടുകൊണ്ട് പോകുന്നവനും സാത്താനോട് യുദ്ധം ചെയ്യാൻ മടിക്കും. മനസ്സിലായോ? താമ്രമണി രക്തങ്ങൾ ദഹിച്ച് ധരിച്ചിരിക്കുന്ന വസ്ത്രമിട്ടുകൊണ്ട് പോകുന്നവൻ സാത്താനോട് യുദ്ധം ചെയ്യാൻ മടിക്കും. പക്ഷേ ഒന്നുമില്ലാത്ത നമ്മളെ നോക്കി പറയുന്നു, നിനക്ക് പോരാട്ടം വ്യക്തിയോടല്ല, പിന്നെ സാത്താന്റെ അടിസ്ഥാനം ഇളക്കാൻ കഴിയുന്ന ഒരു അസാധാരണ ശക്തി നിന്റെ അകത്തുള്ളത് കൊണ്ട് സാത്താനോട് യുദ്ധം ചെയ്യാൻ. കാര്യങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സത്യത്തിൽ കർത്താവിന്റെ മനസ്സിൽ ഓൾഡ് ടെസ്റ്റമെന്റിനകത്തുള്ള സകല ഗോത്രങ്ങളെക്കാൾ വാല്യൂ ഉണ്ട് ഇന്നത്തെ ദൈവ. നമ്മളത് അറിയുന്നില്ല. ഇനി കേൾക്കണോ? പഴയ നിയമത്തിനകത്ത് ഏതൊരു വ്യക്തിയെ എടുത്താലും അവർ ഫേമസ് ആയത് കൊലപാതകത്തിന്റെ എണ്ണത്തില്ല. ശലോമോൻ രാജാവ് പണിതില്ലേ, അന്ന് അറുത്ത ആടുകളുടെ എണ്ണം എത്ര അറിയാമോ? ഹലോ, ഏകദേശം 130,000 ആടുകളെ അന്ന് എന്ത് ചെയ്തു? അയ്യോ, എത്ര എണ്ണവാ? 130,000 ആടുകളെ ഒറ്റ ദിവസം കൊന്നു. ഇങ്ങോട്ട് നോക്കണേ, ശ്രദ്ധിക്കണേ. ഒരാളെ കൊണ്ട് പറ്റുന്ന കാര്യമൊന്നുമല്ല, ഒരാളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് ഇത്രയും ആടുകളെ കൊല്ലാൻ പറ്റുക. അല്ല, പിന്നെ പുരോഹിതന്മാർ മാത്രമല്ല, പിന്നെ പുരോഹിത കുഞ്ഞുങ്ങൾ കാണും ഇല്ലേ. ഒരുത്തിന് ഡിപ്പാർട്ട്മെന്റ് കൊല്ലുക, മറ്റവന്റെ തൊലി ഊരുക. അയ്യോ, ഒന്ന് വായിക്കണം. ഹോമയാകുമെന്ന് പറഞ്ഞാൽ അവന്റെ തൊലി എന്ത് ചെയ്യണം? ഞാൻ ഈ വാക്യം പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നില്ല, ഞാൻ ബൈബിളിനകത്തുള്ള സത്യമായ കാര്യം പറയൂ. വസ്ത്രം കൊണ്ട് മാത്രമേ ഇയാൾ പുരോഗതിനാണെന്ന് തിരിച്ചറിയാൻ പറ്റൂ. അല്ലാത്ത ഷേപ്പ് കണ്ടല്ലേ, ഇറച്ചിക്കടക്കാരന്റെ ഷേപ്പാ. സ്തോത്രം. പിന്നെ തോലോ വലിച്ചെന്ത് ചെയ്യണം? ഉരിയണം ജീവനോടെ. ഹോമയാകം എന്ന് പറഞ്ഞാൽ തോൽ ഉരിയണം. ഓർണത്തിന്റെ വല്ലം ആണോ? ഓർണത്തിന്റെ വല്ലം? 10 പേര് യോഗ, 10 പേര് യോഗം നടത്താൻ വന്നാൽ ഈ പുള്ളിയുടെ ആപ്പീസ് പൂട്ടി. യോഗം നടത്താൻ വേണ്ടി പോകുന്ന പുരോഹിതൻ സാധാരണഗതിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കർത്താവേ ആരാധനയ്ക്ക് ആള് വരരുതേന്ന. കാരണം പുള്ളി മടുക്കും. നമ്മളോ നേരെ തിരിച്ച, കർത്താവേ ആളനെ കൊണ്ടുവരണേ, ആളനെ കൊണ്ടുവരണേ. കാരണം എന്നാ? അവിടെ ആള് കൂടിയ പുള്ളി മടുത്തു, ഇവിടെ ആള് കുറഞ്ഞാൽ നമ്മൾ മടുക്കും. എത്രവർക്ക് മനസ്സിലാവുന്നുണ്ട്? സ്തോത്രം. എന്റെ സന്തോഷം ഞാൻ പറയാന്ന്, ഏലപ്പാറയ്ക്ക് അടുത്ത് ഹെലിബ്രിയ എന്റെ ജന്മസ്ഥലവാ. അപ്പന്റെ പേര് രാജു, ഞാൻ പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് അറിയാവുന്നേ. അമ്മയുടെ പേര് കുഞ്ഞുമോൾ, അത് ഞാൻ പറഞ്ഞപ്പോഴാ. മനസ്സിലാക്കുന്നുണ്ടോ? അത് പറയാൻ കാരണം എന്നെ അറിയപ്പെടാത്ത ഒരു മൂനെ കിടന്ന് എന്നെ സ്വർഗം തെരഞ്ഞെടുത്തു, ആഹരോനെ തെരഞ്ഞെടുത്ത് ആ കാലത്തിൽ തന്നെ. സ്തോത്രം, 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 സ്തോത്രം. അയാളെ കൊല്ലാൻ തെരഞ്ഞെടുത്തപ്പോൾ ഏലപ്പാറക്കാരനായ ആ ഓറഞ്ചാറ മൂലയിൽ എന്നെ തെരഞ്ഞെടുത്തു കൊല്ലാനല്ല, ജീവിപ്പിക്കാൻ. ഓ, വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. രാത്രി തെരഞ്ഞെടുപ്പ് ഓർത്ത് കർത്താവിനെ സ്തുതിക്കേ. നിന്റകത്ത് പകർന്ന അഭിഷേകം ഓർത്ത് സ്തുതിക്കേ. നിന്നെ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പ് ഓർത്ത് സ്തുതിക്കേ. ഹല്ലേലൂയ. എപ്പോഴും മനസ്സിനകത്ത് കൊണ്ടു നടക്കുന്ന ഒരു വാക്കുണ്ട് ഞാൻ, ഇരുമ്പായുധമാണോ? രണ്ട് തരത്തിൽ തീരും. ഇരുമ്പായുധമാണെങ്കിൽ തീരാൻ രണ്ട് മാർഗമേ ഉള്ളൂ. ഒന്ന്, കൊഴിത്തുരുമ്പെടുക്കും, ചുമ്മാ വെച്ചാൽ തുരുമ്പെടുക്കും. പിന്നെ രണ്ടാമത് തീരും. എങ്ങനെന്നറിയാമോ? തേഞ്ഞ്. എങ്ങനെയും തീരാം. ഇരിക്കുന്ന എഴുപ്പിൽ അങ്ങനെ ഇരുന്ന് കൊഴുത്തുരുമ്പായിട്ട് തീരുമ്പോൾ ഞങ്ങളുടെ പരിപാടി കൊഴുത്തുരുമ്പെടുക്കില്ല. പിന്നെ എന്തായാലും തീരുമല്ലയോ. പിന്നെ എന്തിനാ തുരുമ്പിന് കൊടുക്കുന്നത്? നമുക്ക് തേയാന്നേ, തേയാന്നേ, തേയാന്നേ. ഓ, പോരാ 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 പോരാ. ദൈവം തെരഞ്ഞെടുത്ത ഒറ്റയാളെ പോലും ഇരുത്തി കൊന്നിട്ടില്ല. ഓ, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ദൈവം തെരഞ്ഞെടുത്ത ഒറ്റ ഒരാളെ പോലും ഇരുത്തി കൊന്നിട്ടില്ല, പായ ഇരുത്തി കൊന്നിട്ടില്ല. തെരഞ്ഞെടുപ്പുള്ളവന്റെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പറ, തൂരിമ്പെടുക്കുകയല്ല, തേയാൻ പോവാന്ന് പറ, തേയാൻ പോവാന്ന് പറ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കയറി ദൂത് പറയുന്ന ആളല്ല അനീഷ്വാസ്. അങ്ങനെ കയറി പറയുന്ന ആൾ ഊഹം പറയില്ല. പക്ഷെ ഇന്ന് രാത്രി ആത്മാവിനെ ഗൈഡ് ചെയ്യുന്നു. ഒരു കൂട്ടം യുവാക്കന്മാർ ഇതിനകത്ത് നിന്ന് പൊക്കിയെടുക്കാൻ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൊക്കിയെടുക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഇന്നു രാത്രി സഭയോട് ആത്മാവ് ഇടപെടുക. ഈ രാത്രി ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ സ്തോത്രം പറഞ്ഞ് തുടങ്ങിയേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിന്റെ മിനിസ്റ്ററിന്റെ പ്രത്യേകത കൊലപാതകമാണ്. പക്ഷെ രസം കേൾക്കണോ? ആ മിനിസ്ട്രി അവർക്ക് ഗിഫ്റ്റ് കൊടുത്തതാ. ഒന്ന് വായിച്ചോ വേഗത്തിൽ, സംഖ്യാപുസ്തകം 18:7 വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. ഈ മിനിസ്ട്രി നിനക്ക് ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. വായിച്ചോ. ഹലോ, ഏ ശുശ്രൂഷ ഞാൻ നിനക്ക് ഗിഫ്റ്റ് തന്നിരിക്കുക, നിന്നോട് കരുണ തോന്നി പറഞ്ഞേ. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ഈ ശുശ്രൂഷ നിങ്ങൾക്ക് കരുണ തോന്നി, ഞാൻ നിനക്ക് ഗിഫ്റ്റ് തന്നേക്കുക. അതുകൊണ്ട് നിന്റെ കുടുംബത്തിൽ നിന്ന് വേറെ ആരും കേറി വരാൻ പാടില്ല. വന്നാലോ അവരെ കൊല്ലണം. അയ്യോ, കൊലപാതകം അല്ലാതെ മറ്റൊരു സംഭവം ഓൾഡ് ടെസ്റ്റ്മെന്റ് അകത്തില്ല. വിഷമമുണ്ട് എനിക്ക് സത്യം. അതാ ഒരു ന്യൂ ടെസ്റ്റ്മെന്റ്. ദൈവത്തിന്റെ ഗ്രേസ് എത്ര ഭയങ്കരമാ. ഒരു തലമുറയെ മൊത്തം കൊന്നുകൂട്ടിയപ്പോൾ പുതിയ നിയമം, സേ അന്യനെ സ്നേഹിക്കാൻ ഒരു നിയമം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ കൃപ എത്ര ഭയങ്കരമാ. ഹല്ലേലൂയ. ഇനി പോട്ടെ, ഇത് ദാനം കൊടുത്തതാണെങ്കിലും ഇത് ചെയ്യുന്നവർക്ക് ഒരു ക്വാളിഫിക്കേഷൻ വേണമായിരുന്നു, ഒരു യോഗ്യത. അതോടെ വായിക്കാം നമുക്ക്. വേദി വായിച്ചേ. യാ, ലേവിയ പുസ്തകം എടുക്കൂ. 21:16 തൊട്ടൊന്ന് വായിച്ചോ. ശ്രദ്ധിച്ചു കേട്ടോണം, ശുശ്രൂഷ കൊടുത്തത് സൗജന്യമായിട്ട്, യാഗം എന്തോ ഗിഫ്റ്റായിട്ടാ കൊടുത്തേക്കുന്നത്. പക്ഷെ ഗിഫ്റ്റായിട്ട് കൊടുത്തപ്പോഴും ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വായിച്ച ശുശ്രീ, ആ വാക്യം ഒന്നുകൂടെ വായിച്ചു. ശുശ്രൂഷകനായ പുരോഗതിനോട് നീ പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ സന്തതിയിൽ അംഗഹീനനായവൻ. ഈ അംഗഹീനം വന്ന എന്തോ ചെയ്യാൻ പറ്റും. അംഗഹീനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തെങ്കിലും ഒരു അംഗം ഇല്ലാത്തവൻ, ഒന്നെങ്കിൽ കൈയില്ല, അല്ലെങ്കിൽ അവൻ വന്നിട്ട് ഇവിടെ എന്നാ ചെയ്യാനാ, എന്തോ ചെയ്യാൻ പറ്റും. വായിച്ചേ. തട പറയുന്നുണ്ട് ആരൊക്കെയാന്ന്, കാറ്റഗറി പറയുന്നുണ്ട് കേട്ടോ. മതി മതി, കുരുടൻ വരാൻ പാടില്ല യോഗം നടത്താൻ. പിന്നെ ആര് വരാൻ പാടില്ല? മുടന്തൻ. എന്നറിയാമോ? വന്നിട്ട് എന്തോ ചെയ്യാൻ പറ്റും. വെട്ടേണ്ടത് കഴുത്തിനാ. ഇവൻ വന്നാലോ? അല്ലേ, അങ്ങനെ സെൻസ് മനസ്സിലാക്ക്. കുരുടെ വന്നിട്ട് എന്താ ചെയ്യാനാ, വെട്ടേണ്ടത് കഴുത്തല്ല, ഇവൻ വെട്ടുമ്പോ കാലിലെ കൊള്ളത്തുള്ളൂ, അതുകൊണ്ട് വേണ്ട വേണ്ട വിട്ടു പോവും. പിന്നെ അടുത്തെന്താ മുടന്തൻ എന്തോ ചെയ്യും, അവൻ നിക്കണമെങ്കിൽ ഒരു സ്ട്രച്ച് ഒരു ഒരു എന്തിന്റെ ഒരു വോക്കറിന്റെ എങ്കിലും ഹെൽപ്പ് വേണം അവൻ നിക്കണമെങ്കിൽ. ഇവൻ എങ്ങനെ വെട്ടാൻ പറ്റും, ചാടി ഒറ്റക്കാൽ വെട്ടാൻ പറ്റുമോ? നിങ്ങൾ എന്നോട് വന്നാട്ടെ, മനസ്സിലായതുണ്ട്. സ്തോത്രോ സ്തോത്രോ. ഹലോ ശുശ്രൂഷ, ഗിഫ്റ്റ്, ദാനം കൊണ്ടുപോക്കോ, നിനക്ക് ഞാൻ തരുവാ സൗജന്യമായിട്ട്. പക്ഷെ ഒരു ചെറിയ പ്രശ്നം, കുരുടന്മാരെ ഒന്നും കയറ്റി വിട്ടേക്കരുത്, കാരണം അമ്മരെ കൊണ്ട് കാര്യം നടക്കത്തില്ല. പിന്നെ മുടന്തന്മാരെ കൊണ്ട് കയറ്റി നടക്കത്തില്ല. അടുത്ത വായിക്കും, വായിച്ചു ആ പിന്നെ വായിച്ചു ആ വന്നിട്ട് എന്നാ എടുക്കാൻ പറ്റും കാലൊടിഞ്ഞവൻ എന്നാ? ഇത് കയ്യൂക്കിന്റെ പണിയാ, തെറ്റിദ്ധരിക്കല്ലേ. ഓൾഡ് ടെസ്റ്റമെന്റ് അതാ, വെട്ടണമെങ്കിൽ ആരോഗ്യം വേണം. നടക്കുന്ന യാഗം 130,000, 100,000, 10,000 അതാ കാളകളെ വെട്ടണം. മുടന്തം വന്നാൽ എന്തോ ചെയ്യാൻ പറ്റും. അപ്പോ എന്താ അർത്ഥം? ഓൾഡ് ടെസ്റ്റമെന്റിന്റെ പ്രത്യേകത, യുദ്ധം നടക്കണമെങ്കിലും ശുശ്രൂഷ ചെയ്യണമെങ്കിലും അവനൊരു ഫിസിക്കൽ യോഗ്യത. എന്നാ ഞാൻ ഒരാളെ പറയാം, ന്യൂ ടെസ്റ്റമെന്റിൽ ദേ പുതിയ നിയമകാലത്തിൽ ഒരാളുടെ പേര് ഓസ്ട്രേലിയൻ മിഷണറി നിക്ക്, അറിയാമോ? നിക്ക്. എന്നാ പ്രത്യേകത? കയ്യില്ല. പിന്നെ പ്രത്യേകത? കാലില്ല. ഏതാ ഫുൾ പിറ്റ് ടേബിള് കൊണ്ട് വെച്ച് നിന്ന് കത്തിക്കുന്ന കത്തിയിൽ കണ്ട ചത്തവൻ എഴുന്നേൽക്കും. ഒരു ഗ്ലോറി പറഞ്ഞേ പറ്റൂ. അത് പറയുമ്പോ എനിക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ നീ എന്തോ ചെയ്തെന്ന് കർത്താവ് പിന്നെ അങ്ങനെ ചോദിച്ചു വന്നാൽ നമ്മൾ എന്നാ പറയും? ഇത്രയും വലിയ കാര്യം നിന്നെ ഏൽപ്പിച്ചിട്ട് നീ എന്തോ ചെയ്തിടാവേ എന്ന് കർത്താവ് നമ്മോട് ചോദിച്ചാൽ എന്ത് കണക്ക് പറയും? പറ എന്ത് കണക്ക് പറയും? കയ്യുമില്ല കാലുമില്ലാത്തവൻ കത്തിക്കുവാ. മടങ്ങി വാ, നമുക്ക് നമുക്കൊന്ന് മടങ്ങി. അല്ല പിന്നെ എന്ത് ഫാസ്റ്റിംഗ്, അല്ല പിന്നെ എന്ത് പ്രാർത്ഥന, മടങ്ങിപ്പോവാം. ആര് പറഞ്ഞു പണം ഉണ്ടാക്കാൻ വേണ്ടിയാ അങ്ങ് ആക്കിയെന്ന്? ഓ, കുഞ്ഞിന് വേണ്ടി കോടികൾ ഉണ്ടാക്കാനാ വേണ്ടിയാ ഇവിടെ കൊണ്ടുവന്ന? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? അത് സാത്താൻ പറഞ്ഞതാ, സ്വർഗം പറഞ്ഞതല്ല. ദൈവം പറഞ്ഞൊരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ. അവൻ സഭയിൽ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ ഇളയന്മാരായി, അല്ലാതെ നിന്നെ വെറുതെ കൊണ്ടുവന്ന് അല്ലെന്ന് പഠിക്കേ, അല്ലെന്ന് പഠിക്കേ, അല്ലെന്ന് പഠിക്കേ. ഒന്നിനറിയാം, ഇന്ന് രാത്രി ചില്ലറുടെ മേലെങ്കിലും ഒരു തീ കോരിയിടുന്ന പോലെ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. ഒരാഴമേറിയ കുറ്റപദം ചില്ലറകത്തെങ്കിലും സ്വർഗം ഇന്ന് രാത്രി പകരപ്പെടുന്നുണ്ട്. നിന്റെ ടേണിംഗ് പോയിന്റ്, നിന്റെ ടേണിംഗ് പോയിന്റ്, നിന്റെ ടേണിംഗ് പോയിന്റ്. ഈ രാത്രി വിശ്വസിക്കുന്ന കരങ്ങളെ അടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. Yes. Hallelujah. Amen. അവിടെ പറഞ്ഞ വാക്യം, കാലൊടിഞ്ഞവൻ, പിന്നെ കൈയൊടിഞ്ഞവൻ, കൂനൻ, മുടന്തൻ, മുണ്ടൻ, ചൊറിയൻ, പൂക്കണ്ണൻ, ഷണ്ണൻ, ഇവന്മാരൊന്നും ആ ഏറിയക്ക് വന്നേക്കരുത്. കാരണം വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവൻ ചൊറിഞ്ഞോണ്ടിരിക്കുവോ വെട്ടിക്കൊണ്ടിരിക്കുവോ? അല്ല, നമ്മളെ ആക്കിയ മേഖലയെ പറ്റി അറിയണം, നമ്മളെ ആക്കിയ മണ്ഡലം അറിയണം. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഈ യോഗ്യതകൾ വെച്ചാണ് പുതിയ നിയമത്തിൽ നമ്മളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചതെങ്കിൽ ഞാൻ കൊള്ളാം എന്ന് പറയുന്ന എത്ര പേരിനകത്തിരിപ്പുണ്ട്? ഞാൻ കൊള്ളാം പാസ്റ്റർ എന്ന് പറയുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. അപ്പൊ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ചോർച്ചിട്ടില്ല, ആരെയുണ്ടോ ഇല്ലയോ എന്ന്. പുറമേ നോക്കുമ്പോൾ കുഴപ്പമില്ലെങ്കിൽ വീട് ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ ചോർച്ചിലുണ്ടോ ഇല്ലയോ എന്ന്. ഭാര്യ മിക്കവാരം പറയല്ലേ അച്ഛൻ എന്റെ ഒരു ചോർച്ചില്ല, മിക്കവാരം പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഉണ്ട്, ഭാര്യയോട് ചോദിച്ചാൽ അറിയത്തുള്ളൂ ചോർച്ചിലുണ്ടോ ഇല്ലയോ എന്ന്. സ്തോത്രം. അല്ല, നമുക്കൊന്നും മാറിയേ പറ്റൂ. എത്ര കൊല്ലം ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റൂ? എത്ര കൊല്ലം ഇങ്ങനെ പോകാൻ പറ്റൂ? നിത്യതയല്ലേ നമ്മുടെ യാത്ര? നമുക്ക് എത്ര കൊല്ലം ഇങ്ങനെ അക്കൗണ്ടബിൾ ആ ലൈഫ്, അക്കൗണ്ടബിൾ ആണ്. കണക്ക് പറയണം, 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 പറയണം. ഈ പ്രസംഗത്തിന് ഉൾപ്പെടെ ഇന്നല്ലെങ്കിൽ നാളെ നാം കണക്ക് പറയണം. അപ്പൊ എത്ര കാലം പോകാൻ പറ്റും? ഇന്ന് രാത്രി പറ, ഒരു തീ എന്റെ തൊണ്ടെന്നറിയാം, ഒന്ന് തിരിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെങ്കിൽ പറയുന്ന എത്ര പേർ ചേർന്ന് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയാ പറ. പഴയ നിയമത്തിനകത്ത് ഈ മിനിസ്ട്രി ചെയ്യണമെങ്കിൽ അവർക്ക് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ആവശ്യമായിരുന്നു. എന്നാ ജീവിപ്പിക്കുന്ന ശുശ്രൂഷയ്ക്കോ? ഒന്ന് വായിച്ചേ, കൊരിന്തിലെങ്ങനെ പറയുന്നു? 1 Cor 1:27 അവസാനിപ്പിക്കുക, സമയം പോകും. തെരഞ്ഞെടുത്തു നമ്മളെ പേര് ബൈബിളിൽ കൊടുത്തേക്കുന്നു. എല്ലാവരും പറഞ്ഞേ വിവരം വേണ്ടത് നമ്മൾ തന്നെയല്ലേ പറയുന്നേ. പക്ഷെ നമുക്ക് ബൈബിളിലെ പേരെന്തുവാ? ഫോഷന്മാർ. അടുത്ത വാക്യം, പണ്ടത്തെ ആൾക്കാരെ ലജ്ജിപ്പിക്കുന്ന, അവർക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു. ഗോലിയാത്തിന്റെ കട്ടിലിന്റെ നീളം അറിയാമോ? ബൈബിളിൽ പറയുന്നുണ്ട് ഗോലിയാത്ത് കിടക്കുന്ന കട്ടിലിന്റെ നീളം 18 അടിയാ, നമ്മുടെയോ 6 അടി 5 അടി 6 അടി. ഗോലിയാത്ത് കിടന്ന കട്ടിലിന്റെ നീളം 18 അടി. ബലമുള്ളവൻ സലാലയ്ക്ക് അടുത്ത് ഇയ്യോബിന്റെ യാന്ന് പറയുന്ന ഒരു കുടീരമുണ്ട്, ശവകുടീരം, ഞാൻ കാണാൻ പോയിട്ടുണ്ട്. അവിടെ പുള്ളി ചവിട്ടിയ കാലാന്നും പറഞ്ഞൊരു സംഭവം വെച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആ ഇയ്യോബിന്റെ ആന്നാ ഞാനും വിചാരിച്ചിരുന്നത്. അവിടെ പറഞ്ഞത് ഇയ്യോബിന്റെ ആന്നോ? കാണണം, നമ്മുടെ 3 കാലിന്റെ വലിപ്പം വരും. അതും പാറയെ ചവിട്ടിയതാ, ഇങ്ങനെ ചവിട്ടിയത് അതുപോലെ എടുത്തവർ വെച്ചേക്ക ഒരു ഇതിനകത്ത് കാണാൻ വേണ്ടി കാഴ്ച വസ്തുവായിട്ട്. ഇയ്യോബിന്റെ കാൽപ്പാട് അയ്യോ എന്നാ പൊക്കമുള്ള ആളെന്നറിയാമോ? അവന്റെ കാലിന്റെ വണ്ണം ബലമുള്ളതിനെ ലജ്ജിപ്പിക്കേ. 5 അടി 5 എത്ര 5 ഇഞ്ചോ എത്ര ഇത്? 9 ഇഞ്ച്. 9 ഇഞ്ച് കാലിലൊരു കഥ തെരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ, ബലഹീനമായതിനെ. ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ വേണ്ട, കുടുംബയോഗ്യത വേണ്ട, നിന്റെ വിദ്യാഭ്യാസം വേണ്ട, പിന്നെ ഒന്ന് വിട്ടുകൊടുത്താൽ മതി, നിന്നിൽ കൂടെ അത്ഭുതങ്ങൾ സ്വർഗം ചെയ്യിപ്പിക്കും. തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം. പരാജയപ്പെട്ട് പരാജയപ്പെട്ട് തകർന്ന കുടുംബത്തിലെ ഒരു കണ്ണിയാണ് ഞാനെന്ന് നിങ്ങൾക്കറിയാം. ഒരിക്കൽ ഞാൻ പറഞ്ഞതാ, ഒരു ഗ്ലാസ് അരിക്ക് പോലും നിവൃത്തിയില്ലാത്തൊരു കുടുംബത്തിൽ അംഗമാ. പക്ഷെ ഒന്ന് ഒരു രാത്രി വിട്ടുകൊടുത്തു, ദേ കത്തിക്കുക ഇവിടെ നിന്നോണ്ട്. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്നെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തെടുപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതിനുള്ള അഭിഷേകം നിന്റെ അകത്ത് പകർന്നിട്ടുമുണ്ട്. ഇന്ന് രാത്രി അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. അത് മാത്രമല്ല, ഞാൻ വേഗം അവസാനിപ്പിക്കാം പ്ലീസ്. ഇനി വായിച്ച 3:6 വായിച്ചു, 2 കൊരിന്ത്യർ 3:6 വായിച്ചാൻ്റെ പെട്ടെന്ന് വായിക്കൂ. അതല്ല, 2 കൊരിന്ത്യർ 3:6 തൊട്ട്. മരണ ശുശ്രൂഷ, ലിസൺ, അവസാനിപ്പിക്കാൻ പോവാ. ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ശുശ്രൂഷ പറ്റിയുള്ള ബൈബിൾ എക്സ്പ്ലനേഷൻ, അത് മരണത്തിന്റെ ശുശ്രൂഷ. പിന്നെ രണ്ട്, നീക്കം വരുന്ന തേജസ് ഉള്ള ശുശ്രൂഷ. നീക്കം വരുന്ന തേജസ് അല്ലേ നീക്കം വരുന്നത്? ഇങ്ങോട്ട് നോക്കി. ഒരു 40 ദിവസം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോ മോശയുടെ മുഖത്ത് എന്തോ വന്നു തേജസ്. മുഖം നോക്കാൻ കഴിയുന്ന ആൾക്കാർ മുഖത്ത് എന്തിട്ടു? മൂടുപടം. എത്ര ദിവസം ഇട്ടു? നമ്മളെ പോലെ ഉപവാസ പ്രാർത്ഥന വെക്കുമ്പോ നമ്മുടെ മുഖത്തൊക്കെ ഒരു തേജസ്. അയ്യോ അമ്മാമ്മ ഉപവാസമായിരുന്നല്ലയോ, പിന്നെ അത് മുഖം കണ്ടാലോ എന്നോ ഒരു തേജസ്. ഒരാഴ്ച കഴിയുമ്പോ സോണാക്കുപ്പിടെ അടപ്പുമില്ലാകും മുഖം. തേജസ്സും പോയി, ഉള്ള ഓജസ്സും പോയി. അതുപോലായിരുന്നു ഓൾഡ് ടെസ്റ്റമെന്റിൽ. ശ്രദ്ധിച്ചു കേക്കണേ, കാരണം തേജസ് ഉണ്ട്, നീക്കം വരും. എന്നാൽ നമ്മളെ തേജസ്സോ? അടുത്ത വാക്യം പറയുന്നു നീക്കം വരുന്നതല്ല, തേജസ്സിന്മേൽ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പണ്ട് ആരോണ്ട് പ്രസംഗിച്ചപ്പോ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു രാത്രി വീട്ടിൽ ചെന്നപ്പോ കിടക്കാൻ ചെന്ന സമയത്ത് കരണ്ടില്ലായിരുന്നു. അപ്പൊ അവിടുത്തെ ആളൊരു ഒരു 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 മെഴുകുതിരി കൊടുത്തു. അയ്യേ പാസ് എൻ പി ആരോ പറഞ്ഞു, മെഴുകുതിരി കൊടുത്തു. രാത്രി ആ മെഴുകുതിരി വെട്ടത്തില്ല പുള്ളി കിടന്നതും ഒക്കെ. നേരം വിളിച്ചപ്പോ കരണ്ട് വന്നു. കരണ്ട് വരിക മാത്രമല്ല, കുറെ സൂര്യപ്രകാശം കൂടെ എന്ത് ചെയ്തു. വന്ന സമയത്ത് ഈ മെഴുകുതിരി കത്തുന്നുണ്ടെങ്കിലും കത്തുന്നുണ്ടെന്ന് പോലും തോന്നുന്നില്ല. ഊതിക്കെടുത്തി. എന്തിന്? എന്തിനു കത്തുന്നു? തേജസ് ഉണ്ടായിരുന്നു ഇരുട്ടത്ത്. അന്ന് സൂര്യൻ വന്നിട്ടില്ല. തേജസ് ഉണ്ടായിരുന്നു പണ്ട്. അന്ന് യേശു വന്നിട്ടില്ല. തേജസ് ഉണ്ടായിരുന്നു പണ്ട്. അന്ന് പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. ഇപ്പൊ കരണ്ടും വന്നു, തേജസ്സും വന്നു, യേശു വന്നു, പിന്നെ എന്തിനു മെഴുകുതിരി? ഒരു സന്തോഷം പറയാം, മോശേ അങ്ങയുടെ മുഖത്ത് തേജസ് ഉള്ളത് കൊണ്ട് സ്തോത്രം. പക്ഷെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അങ്ങയുടെ മോൾ പകർന്നതിനേക്കാൾ അധികമായ തേജസ് ഞങ്ങളുടെ അകത്ത് പകർന്നു തന്ന ദൈവത്തിന്റെ കൃപയോർത്ത് ഇന്ന് രാത്രി എങ്ങനെ മിണ്ടാതിരിക്കും. ഹല്ലേലൂയാ. ഇതിനകത്ത് ഒരു പുതിയ തുടക്കത്തിൽ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എന്നാൽ ഈ സാധനം ഇറക്കത്തുള്ളൂ, സാധനം ഇറക്കത്തുള്ളൂ. ഒരു ഭൗതിക വിടുതലിന് വേണ്ടി മാത്രമല്ല, ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഒരു പുതിയ വർഷമാണല്ലോ, ഒരു പുതിയ വർഷമാണല്ലോ, ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാത്രി പറഞ്ഞ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയോ. ഒന്ന് എഴുന്നേറ്റാട്ട് എല്ലാവരും, സമയം പോയി, എല്ലാവരും എഴുന്നേറ്റാട്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഒന്ന് എഴുന്നേറ്റാട്ടെ. രാത്രി ചിലർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നുണ്ട്. 5 മിനിറ്റ് ഷുഡാ മഹാദുര. താങ്ക് യു ജീസസ്. ജീവിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ നിന്റെ അകത്തുണ്ട്. കൊല്ലുന്നവല്ല നീ. സ്വോത്രം പറഞ്ഞ ചാവത്തില്ല, നീ അന്യഭാഷ പറഞ്ഞ ചാവത്തില്ല, പിന്നെ ജീവിപ്പിക്കും. സ്തോത്രം, സ്തോത്രം പറയുന്ന അന്യഭാഷ ആരാധിക്കാൻ വേണ്ടി മാത്രം പറയുന്ന അല്ലെന്ന് പഠിക്കേ. നീ പറയുന്ന അന്യഭാഷ ഒരു സാധാരണ വേടല്ലെന്ന് പഠിക്കേ. നിന്റെ തിരിക്കുന്നത് സാധാരണ ശക്തി അല്ലെന്ന് പഠിക്കേ. കല്ലറയെ പൊട്ടിച്ച പുനരുത്ഥാനത്തിന്റെ ശക്തി നിന്റെ അകത്ത് ജീവിപ്പിക്കാൻ വേണ്ടി ഒതുങ്ങി നിൽക്കുമ്പോൾ ഇന്ന് രാത്രി അത് അനുഭവിക്കുന്ന എത്രപേർ. അല്പനിമിഷം ആ കരങ്ങളെ തട്ടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആനന്ദനം കർത്താവ് വേറെ 70 പേരെ തെരഞ്ഞെടുത്തു. പേരറിയാവുന്ന ഒരു കൂട്ടം ആൾക്കാരെ പരാജയപ്പെട്ടപ്പോൾ, തോറ്റുപോയപ്പോൾ ജീവിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടം പുതിയ തെരഞ്ഞെടുപ്പ്, പുതിയ തെരഞ്ഞെടുപ്പ്. ഈ രാത്രി സ്വർഗം എന്റെ മേൽ പകരുവാന്തൻ. ഉന്നതന്മാരെ തെരഞ്ഞെടുത്തത് പരാജയപ്പെട്ട മേഖല അവരെ മാറ്റിയപ്പോൾ ജയിക്കാൻ വേണ്ടി, ജയിക്കാൻ വേണ്ടി, ജീവിപ്പിക്കാൻ വേണ്ടി ഒരു പുതിയ തെരഞ്ഞെടുപ്പ് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. ഈ രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആ കരങ്ങൾ ഇന്ന് രാത്രി സ്വർഗത്തിലേക്ക് ഉയർത്തിട്ട് പ്രാർത്ഥിക്കാൻ പോവാം. ഓ ജീസസ്, ഹോളി ഗോസ്റ്റ്, രക്തം ക്ഷയം, രക്തം ക്ഷയം. അക്ഷരം കൊല്ലുന്നു. ആത്മാവോ തേജസ്സിന്റെ മേൽ തേജസ്, നിലനിൽക്കുന്ന തേജസ്, ജീവിപ്പിക്കുന്ന ശകലി. ഞങ്ങളുടെ പിതാവ്, ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അധികാരമുള്ളവന്റെ നാമത്തിൽ ഒരു വലിയ ശകലി വരവൻ വെളിപ്പെടണം.